ഉണ്ടാകട്ടെ. ചില നാളുകൾക്ക് ശേഷം ഇവിടെ നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് കർത്താവ് കൃപ ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുബായി ചെസഫക്കോടിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തദാസൻ അതെ ബാബു ചെറിയാൻ, അതുപോലെ പാസ്റ്റർ വിൽസൺ ജോസഫ്, പാസ്റ്റർ കെ ഒ മാത്യു തുടങ്ങിയ എല്ലാ സഹസ്രന്മാരായ ദൈവദാസന്മാർക്കും, സഹോദരി സഹോദരങ്ങൾക്കും, പ്രിയ പൈതങ്ങൾക്കും എല്ലാം എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം അറിയിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അന്ന് എൻ്റെ പാസ്പോർട്ടിലെ പ്രൊഫഷൻ നില്ലായിരുന്നു. അതുകൊണ്ട് അധികൃതർ വിലയിരുത്തിയത് ജോലിയില്ലാത്ത ഒരാൾ ജോലിക്ക് വന്നെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറക്കിയില്ല. അന്ന് പ്രിയപ്പെട്ട ജോണി ചായൻ തുടങ്ങിയുള്ള ആളുകൾക്കത് വലിയ ദുഃഖമായി. എന്നെ തിരിച്ച് കേരളത്തിൽ വിടുന്നത് അവർക്ക് ചിന്തമായിരുന്നില്ല. അവിടെ വെച്ച് തന്നെ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഡോഹ ചർച്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് മണിക്കൂറുകൾക്കകം ഒരു ട്രാൻസിറ്റ് വിസ എടുത്ത് എന്നെ അവിടെ ഇറക്കി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിവിടെ തന്നെ വന്നു. പ്രൈസല്ലോ, ഒത്തിരി രസകരമായ ഓർമ്മകളുണ്ട് ക്രിസ്ത്യൻ ജീവിതത്തിൽ. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. നിൽ വെക്കുന്നത് ശരിയല്ലെന്ന് സഹോദരന്മാരിൽ പലരും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നാൽ സത്യം തന്നെ വെച്ചേക്കാം, മിഷണറി എന്ന് വെച്ചേക്കാൻ പറഞ്ഞു. പ്രൈസല്ലോ, പക്ഷേ മിഷണറി എന്നുള്ള പ്രൊഫഷനുമായിട്ട് വേറൊരു സ്റ്റേറ്റിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടെ ഒരിക്കലും അത് അംഗീകരിക്കാൻ അവർക്ക് തയ്യാറില്ലായിരുന്നു. പക്ഷെ ദൈവം പ്രവർത്തിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ച് സ്റ്റാമ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആ ഉദ്യോഗസ്ഥൻ എൻ്റെ മുഖത്തൊന്ന് നോക്കി, നോക്കിയിട്ട് പാസ്പോർട്ടിലേക്ക് നോക്കിയിട്ട് മെഷീനറി ഓക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അജ്ഞത എനിക്ക് കൃപയായി ഭവിച്ചു. വൈത്തല്ലോ, ദൈവത്തിന് സ്റ്റോക്ക്. ലേറ്റസ്റ്റ് ഞാൻ ഈ അടുത്ത നാളിൽ ഡോഹയിൽ വന്ന് ഒരു മാസക്കാലം ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിലാണ് വന്നതെങ്കിലും എൻ്റെ ചർച്ച് എന്ന് പറയുന്ന യൂണിവേഴ്സലാണ്. വൈത്തല്ലോ, ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു വീടുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ കാണുകയാണ്. എല്ലാ വീടുകളും എൻ്റെ സ്വന്തമാണ്. ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഒരു ആര് ഓർത്തു, എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചില ജീവിതങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ ആദ്യം കാണുന്ന പ്രിയപ്പെട്ടവർ മാത്രം അവരുടെ കയ്യിൽ നിന്ന് നിർത്തുമോ? ഓക്കെ, ഞാൻ അത്ര പ്രസിദ്ധനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ആത്മീയജീവിതത്തിൽ ഏറ്റവും വലുത് ദൈവസ്നേഹമാണ്. അതിനുശേഷം വിലപ്പെട്ടത് ദൈവമക്കളുടെ സ്നേഹമാണ്. ഈ പ്രാവശ്യം ഇവിടെ വരിക എന്നുള്ളത് ചില ആഴ്ചകൾക്ക് മുമ്പ് സത്യമായും എൻ്റെ ഹൃദയത്തിലായിരുന്നു. എന്നാൽ ചില പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയവാഞ്ഛയും അവരുടെ നിർബന്ധവും ഞാൻ കണക്കിലെടുത്തു. അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾ എന്നെ കാണാതിരുന്ന സമയം മുഴുവൻ ഞാൻ പിന്മാറ്റത്തിലൊന്നും ആയിരുന്നില്ല. ഞാൻ കർത്താവിൻ്റെ വേലയിൽ നിന്ന് വിരമിച്ചിട്ടുമില്ലായിരുന്നു. ചിലോ കഴിഞ്ഞ ചില മാസങ്ങൾ പലതവണ നോർത്ത് ഇന്ത്യയുടെ പട്ടണങ്ങളിൽ, ഗുജറാത്ത്, ബറോഡ തുടങ്ങിയ ആ കേന്ദ്രങ്ങളിൽ നമ്മുടെ അനേക സഹോദരങ്ങൾ പീഡ അനുഭവിക്കുന്നതിന്റെ അയൽവക്കങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കുവാനും അവരുടെ ദുഃഖവാർത്തകൾ അറിയുവാനും ഒക്കെ എനിക്കിടയായി. മുഖപരാജ്യം നീട്ടുന്നില്ല. ഇങ്ങനെ ഒരു സന്ദർഭം ദൈവം തന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് ദൈവത്തിന് മഹത്വവും നമുക്ക് എല്ലാവർക്കും ആത്മീയോർത്ഥനയുമായി ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ കൂടുന്നത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും ഒക്കെ നമുക്ക് ബോധമുണ്ടായിരിക്കണം. പൈസലോ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന പട്ടത്തെ വിഭാഗത്തിൽ ജനിച്ച ഉടനെ ഒരു വ്യക്തിയാണ്. അവിടെ ഒരു 7 വർഷത്തിൽ പരം പള്ളിയിലെ ഒരു പൂജാരിയായിട്ട് സുറിയാനി മാധ്യമത്തിൽ കൂടെ ചിട്ടപ്പെടുത്തിയ മന്ത്രതന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തിയായി. മന്ത്രം എന്ന് കേട്ടപ്പോൾ ചിലർ നോക്കുന്നതിന് പൈസലോ. വാസ്തവത്തിൽ ആ നാളുകളൊക്കെ ഞാൻ തെറ്റിലായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊരൊറ്റ ആശ്വാസമേ ഉള്ളൂ. പൗലോസ്ലിയ പറഞ്ഞ പോലെയാണ് അറിയാതെ തെറ്റ് ചെയ്തു പോയി. അത് സിൻസിയർലി തോന്നണം. പരമാർത്ഥകളോട് തെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൈസല്ലോ സാക്ഷ്യം അതിൽ കൂടുതൽ ഇപ്പോൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സുവിശേഷ യുഗമാണ്. അതേക്കുറിച്ചും എനിക്ക് പല കാര്യങ്ങൾ പറയാറുണ്ട്. അവസരം പോലെ പിന്നീട് അത് ഞാൻ സൂചിപ്പിച്ചുകൊള്ളാം. ഒരു സുവിശേഷകൻ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അവന്റെ സ്വന്തമായി ഒരു കാര്യവും അവൻ ലോകത്തോട് പറയാനില്ല. പൈസലോ മറ്റ് സമ്മേളനങ്ങളും സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കരുതി ചുറ്റുന്ന ആക്കാണ് അവന്റെ വായിൽ തോന്നിയത് അവൻ ജനത്തോട് പറയുക. ഒരു കലാകാരനാണെങ്കിൽ അവന് മനുഷ്യരെ തൽക്കാലം രസിപ്പിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ഭാവങ്ങൾ അണിയണമോ അടവുകൾ പ്രയോഗിക്കണമോ അതൊക്കെ അവൻ ചെയ്യുന്നു. എന്നാൽ സുവിശേഷ യോഗം അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമാണ്. കഴിച്ചല്ലോ എന്ന് തന്നെയുമല്ല, ഒരു ദൈവവേലക്കാരന് ഒരിക്കലും ഒന്നിനെ കുറിച്ചും പ്രശംസിക്കാനില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൈസല്ലോ എന്റെ പേരിനോട് ഞാൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് വെച്ചതിനെ കുറിച്ച് ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ റെവറന്റ് ഫാദറായി. പൈസലോ ഇതിന്റെയൊക്കെ അർത്ഥം ഇത്രയേ ഉള്ളെന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ തന്നെ അങ്ങ് വിട്ടുകളഞ്ഞ. കാരണം ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രൊഫഷൻ ഇല്ല. നമ്മൾ പാടുന്ന പോലെ ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂതറിയിപ്പാൻ ഭാഗ്യം ലഭിച്ചെനിക്കെന്നല്ലേ. സുവിശേഷകനേക്കാൾ വലിയ ഒരാളില്ല. തീമോത്തിയോസ് എന്ന് ഈ പത്രത്തെ സഭകളിലൊക്കെ മെത്രാത്തന്മാർക്ക് പേരിടാറുണ്ട്, തീമോത്തിയോസ്. കാരണം തീമോത്തിയോസ് ഒരു ബിഷപ്പായിരുന്നു എന്നാണ് പത്രത്തെ സഭകളുടെ മറ്റും വ്യാഖ്യാനം. കാരണം പൗരസഭോസോരൻ ഒരു ഇവാഞ്ചലിസ്റ്റാണ്, സുവിശേഷകൻ എന്നാണ്. അതേക്കുറിച്ച് ഒരിക്കലും ഒരു രസകരമായ വ്യാഖ്യാനം ഒരാൾ പറഞ്ഞത്, സുവിശേഷകനായിരിക്കുന്ന പൗലോസ് ബിഷപ്പായിരിക്കുന്ന തീമോത്തിയോസിനോട് ഒരിക്കൽ പറഞ്ഞു, നീ വരുമ്പോ എന്റെ പുറപ്പും പുസ്തകവും എടുത്തോണ്ട് വരണം എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഒരു സുവിശേഷകന്റെ പുറപ്പും പുസ്തകങ്ങളും എടുക്കാനുള്ള യോഗ്യതയെ ഒരു ബിഷപ്പിന് ഉള്ളൂ എന്നാണ് അദ്ദേഹം വ്യാഖ്യാനം. ഞാൻ അതിലേക്കൊന്ന് അധികം കടന്നു പോകുന്നേ. നമുക്കൊന്നും പ്രശംസിക്കാന്, നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യുക, അതല്ലാതെ മറ്റൊന്നുമില്ല. ഏൽപ്പിക്കാത്തൊന്നും ചെയ്യരുത്, നമ്മളോട് പറയാത്തൊന്നും പോയി പറയുകയും ചെയ്യരുത്. അതൊരു പോസ്റ്റ്മാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ട് ഭയത്തിലേക്ക് നേരെ സഭയെ ക്ഷണിക്കുന്നു. എഴുത്തുകളും മണി ഓർഡറുകളും ഒക്കെ കൊടുക്കുന്ന ഒരു പോസ്റ്റ്മാൻ വളരെ വർഷങ്ങളുടെ സേവനത്തിന് ശേഷം അയാൾ റിട്ടയറായി. തന്റെ ഒരു സ്നേഹിതന്റെ കൂടെ അയാളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വഴിയിൽ പോവുകയാണ്. റോഡിന്റെ രണ്ട് വശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പുത്തൻ സൗധങ്ങൾ, ബഹുനില കെട്ടിടങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പോസ്റ്റ്മാൻ, റിട്ടയർഡ് പോസ്റ്റ്മാൻ തന്റെ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞെന്നാണ്, ഇതൊക്കെ ഞാൻ കൊടുത്ത കാശ് കൊണ്ട് പണിയിപ്പിച്ചതാണ്. പൈസലോ പോസ്റ്റ്മാൻ വല്ല കള്ളവും പറഞ്ഞായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കറക്റ്റാണ്, പുള്ളി മണി ഓർഡർ കൊണ്ട് കൊടുത്തതാണ്. പക്ഷെ ഒറ്റ പൈസ പുള്ളിയുടെ അല്ലെന്നേ. ഇതുപോലെ ആ സുവിശേഷകന്റെ പ്രശംസ നമ്മുടെ വക്കൽ തന്നത് കൊടുത്തു, ചിലരത് കേട്ട് മാനസാന്തരപ്പെട്ടു, സ്വർഗം പ്രാപിച്ചു. എന്റെ കഴിവുകൊണ്ടാണ് എന്നാരും പറയാതിരിക്കാൻ സൂക്ഷിക്കണം. പ്രയിച്ചല്ലോ ദൈവപുരുഷനായ മോശ സായേലിന്റെ ഒരു ധർമ്മസങ്കടത്തിൽ അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം മരുഭൂമിയിൽ ഒരു കൊടിമരം നാട്ടി, ആ കൊടിമരത്തിന്റെ മുകളിൽ സാദൃശ്യമായി, ഏതോ ഒന്നിന് സാദൃശ്യമായി ഒരു ബ്രേസൻ സർപ്പൻസ്, ഒരു പിച്ചൾ സർപ്പത്തെ ഉയർത്തി. ആ പിച്ചൾ സർപ്പം ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്ന യേശു കർത്താവിന്റെ സാദൃശ്യമായി. എന്നിട്ട് മോശ എന്ത് ചെയ്തെന്നറിയാമോ? പിച്ചള സർപ്പത്തെ നോക്കിക്കോളാൻ പറഞ്ഞു. എനിക്ക് തോന്നി ഇന്നായിരുന്നെങ്കിൽ, ഇന്നത്തെ മോശമാരായിരുന്നെങ്കിൽ ചില സർപ്പത്തെ നോക്കണം, പിന്നെ എന്നെയും നോക്കണം എന്ന് പറഞ്ഞു. മോശയെ നോക്കുവാൻ പറഞ്ഞില്ല, അവന്തരേക്ക് നോക്കി അവർ പ്രകാശിതരായി. വലുവേർതിൽ യേശുവിനെ ജനം ഒന്ന് നോക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കണം, അതിനുള്ള ആലോചന പറഞ്ഞു കൊടുക്കണം. സുവിശേഷം ഒരു ആലോചനയാണ്, നിങ്ങൾക്കറിയാമോ? പൗലോസ്ലീഹാ പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ ആലോചന, ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നുവല്ലോ എന്ന്. ദ കൗൺസൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലോചന. നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ ആലോചന എന്റെ ബലഹീന നാവിൽ കൂടെ ഒന്ന് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങളുടെ വ്യാപകമായ ഭാഷയിൽ, പഴയ ഭാഷയിൽ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും കോട്ടയായിരിക്കട്ടെ എന്ന് ഞാൻ അവിടെ നിങ്ങളോട് അപേക്ഷിക്കും. പ്രൈസ് ഗോഡ്. ദീർഘമായ ഒത്തിരി ദിവസങ്ങൾ ഇവിടെ പ്രോഗ്രാമൊന്നും എടുത്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്ത്യയിൽ ഇതിനേക്കാൾ കൂടുതൽ സുവിശേഷത്തിന്റെ ആവശ്യതയുണ്ട്. ഞാൻ ചിലപ്പോൾ പരിധി രൂപത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, സായിപ്പന്മാരെ ആത്മാവിനുള്ള അത്രയും വില ഇന്ത്യക്കാരന്റെ ആത്മാവിനുമുണ്ട്. പ്രീസലോ. അതുകൊണ്ട് ആത്മാക്കളുടെ നാശത്തെക്കുറിച്ചും ആത്മാക്കളുടെ രക്ഷയുടെ അനന്ത സാധ്യതകളെക്കുറിച്ചും ഈ ദിനങ്ങളിൽ ദൈവം നമുക്കൊരു നല്ല വിഷയം നൽകുവാൻ, ഒരു ആത്മഭാരം നൽകുവാൻ അതേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നല്ല പാട്ടുകളൊക്കെ പാടിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഞാൻ വന്നപ്പോൾ ഓർക്കുകയായിരുന്നു, ആദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ കണ്ട പ്രിയ മുഖങ്ങളിൽ പലരും ആബ്സെന്റാണ്. എന്നാൽ പഴയ ചില ജീവിതങ്ങളെ കണ്ടപ്പോ അതെ ഒരു സന്തോഷം തോന്നി. നമുക്ക് ശേഷിക്കുന്ന ആ മിനിറ്റുകൾ ദൈവം നമ്മോട് സംസാരിക്കാനായി എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വില്യം ഷേറി ഇന്ത്യയെ സുവിശേഷീകരിച്ച, ബുദ്ധിപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ കഠോര പ്രയത്നം ചെയ്ത വില്യം ഷേറി, അദ്ദേഹത്തിന്റെ ലൈഫ് മോട്ടോ, അദ്ദേഹത്തിന്റെ ആദർശ വാക്യം ഇതായിരുന്നെന്നാണ് പറയുന്നത്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിപ്പീൻ. ആൻഡ് ഓൾസോ അറ്റംപ്റ്റ് ടു ഡു ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യമിക്കുകയും കൂടെ ചെയ്യാം. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഗതികേ ദൈവത്തിൽ നിന്ന് വലിയതൊക്കെ പ്രാപിച്ചുകൊണ്ട് സ്ഥലം വിടാനാണ് പറഞ്ഞു ആശയം. യഹോവായിരിക്കും ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്തു പകരം കൊടുക്കും? കഴിവുപോലെ കൊടുക്കാനും കൂടെ ശ്രമിക്കണം. ഞാൻ രക്ഷയുടെ വാനമാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അതുകൊണ്ട് ടു ഗിവ് ആൻഡ് ടേക്ക്, ദൈവത്തിൽ നിന്ന് വാങ്ങുവാനും ദൈവത്തിൽ കൊടുക്കുവാനും സമർപ്പണമുള്ളവരായി നമുക്ക് ദൈവസം ജീവിക്കാം. ഈ തുടക്ക രാത്രിയിൽ കൊച്ചു കുട്ടികൾക്ക് വരെയും കാണാപ്പാടം അറിയാവുന്ന ചില വാക്യങ്ങൾ എടുത്ത് നിങ്ങളോട് അല്പസമയം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. 22 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഒരു കൊച്ചു വാക്യമാണ്, എന്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചു. എങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദവേദത്തെ ഒന്ന് വായിക്കാം.
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്?
ദൈവത്തെ എത്ര സ്തുതിച്ചാലും അധികപ്പെട്ടായി പോയില്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ പൈസലോ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഞാൻ പിന്നെയും എന്നെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. എന്നെ ദൈവം രക്ഷിച്ച് അത്ഭുതകരമായി ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ മുഖ്യ കാരണം, മൂല കാരണം എന്റെ ദൈവത്തിന്റെ അഹേതുക കൃപയാണ്. സംസ്കൃതത്തിലെ ഒരു ഫ്രേസ് ഉണ്ടെന്ന്, അതായത് ഒരു കാരണവും കൂടാതെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതാണ് അതിന്റെ 1 കാരണം. പിന്നെ 2 കാരണം, പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് എന്റെ നന്നറിഞ്ഞു പോയ എന്റെ പ്രിയ മാതാവ് വളരെ ദൈവഭക്തിയുള്ള ഒരു സ്ത്രീയായി, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പോലെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ വിശ്വാസനാമം സ്വീകരിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 അതിനുവേണ്ടി കാൽവെച്ചത് എന്റെ അമ്മയാണ്. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയും എനിക്ക് പിൻബലമായി. ഞാന് കൊച്ചു പ്രായത്തിൽ ഞങ്ങളുടെ അടുത്ത് ഒരു CMS പള്ളിയിൽ, ഇന്ന് അതിന് CSI എന്നാണ് പറയുന്നത്, ഞങ്ങൾ തൊട്ടടുത്തായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ ഇടവപ്പള്ളി ഒത്തിരി അകലെയും ആയിരുന്നത് കൊണ്ട് എൻ്റെ കൊച്ചുപ്രായം അലസിപ്പോകരുതെന്ന് വിചാരിച്ചിട്ട് പലരും കൂടെ താല്പര്യവും കാണിച്ച് ആ CMS സൺഡേ സ്കൂളിൽ കുറച്ച് നാൾ ഞാൻ പോയി പഠിച്ചു. ശിശുവകുപ്പ്, ബാലവകുപ്പ് എന്ന് പറയുന്ന 2 ക്ലാസ്സുകളിൽ ചുരുക്കി പറഞ്ഞാൽ ആത്മീയത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചത് അവിടെ വെച്ചാണെന്ന് പറയാം. അതിനുശേഷം ഞാൻ അറിയാതെ തന്നെ ദൈവവചനത്തോട് എനിക്ക് വലിയ ഒരു ആഭിമുഖ്യം, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി. അതിന്നും അങ്ങനെയാണ്. ഞാൻ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. എന്നാലും എന്റെ ജീവിതത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് വേദപുസ്തകമാണ്, മറ്റു പുസ്തകങ്ങളൊക്കെ നോൺ ഡീറ്റെയിൽ. വൈസലോ, ശരിക്കും പറഞ്ഞാൽ വേദപുസ്തകമാണ് എന്നെ ഞാൻ ആക്കി തീർത്തത്. എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചത് വേദപുസ്തകം. അത് തന്നെയുമല്ല, ഞാൻ ഈ പുസ്തകത്തിലൂടെ മുമ്പോട്ട് നോക്കുമ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതും ഈ വേദപുസ്തകത്തിന്റെ കെയർ ഓഫിലാണ്. ഇന്ന് വേദപുസ്തകത്തെ മറന്നതാണ് അനേകരുടെയും പരാജയത്തിന്റെ കാരണം. ചില വേദനിക്കുന്ന ഓർമ്മകളൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും ഞാൻ പിടിച്ച് അത് ഒതുക്കിയിട്ട് ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെറിയ പ്രായത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ആ കൊച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ തുടർന്ന് പഠിച്ചു. ഞാൻ പഠിച്ചിടത്തൊക്കെയും താണ ക്ലാസ്സിലൊക്കെ സൺഡേ സ്കൂളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ മിക്കവാറും എനിക്ക് തന്നെയായിരുന്നു കിട്ടുന്നത്. ഞാൻ വേദപുസ്തകത്തോട് വളരെ താല്പര്യമുള്ളവനായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അങ്ങനെ ഇരിക്കുമ്പോൾ വേദപുസ്തകം വായിക്കും, പക്ഷെ വേണ്ട പോലൊന്നും കാര്യങ്ങൾ അറിയത്തില്ല. ആര് പറഞ്ഞു തരാനാ? വല്ലതും അറിയാമെങ്കിലല്ലേ പറഞ്ഞു തരാനൊക്കെ. പൈസലോ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊച്ചു പിള്ളേർ വരെ എന്നെ കളിയാക്കും. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായത്തില് ഈ 51-ാം സങ്കീർത്തനം വായിക്കുമ്പോ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, ഞാനോർക്കും അമ്മ തുണി അലക്കുന്ന സോപ്പായിരിക്കുക ഈ സോപ്പ് കൊണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇസ്രായേൽ മക്കളുടെ ന്യായ പ്രമാണം വിളിച്ചിട്ടുള്ള ശുദ്ധീകരണ നിയമങ്ങളിൽ ഈ സോപ്പ് ചെടിയുടെ തണ്ടെടുത്ത് ബ്രഷാക്കി അതുകൊണ്ട് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്ന ഒരു കാര്യത്തെ അനുസ്മരിച്ചാണ് നിന്റെ ഈ സോപ്പിനാൽ എന്ന് ദാവീദ് പാടിയത്. ഞാൻ പറഞ്ഞത് ഇതുപോലെയൊക്കെയുള്ള ഒത്തിരി സംശയങ്ങളും അറിവുകളും ഒക്കെ വെച്ച് പുലർത്തിയിരുന്നു. ആ കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഇവിടെ വായിച്ച വാക്യം. എന്താണെന്നറിയോ, 22-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് വായിക്കും. അപ്പൊ ഞാൻ വഴിയുന്ന ഒക്കെ വായിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ദാവീദിന്റെ കാര്യത്തിലാണ്. അതിന് ആർക്കാ സംശയം? നിങ്ങൾ തന്നെ നിങ്ങളുടെ വേദവസ്ത്രത്തിൽ നോക്കൂ. ദാവീദ് ഒരു നല്ല ഗായകനും അതുപോലെ തന്നെ ഒരു ഭക്ത ഗായകനായി ബ്രൈസലോ അദ്ദേഹം ഒത്തിരി രാഗങ്ങളിൽ സങ്കീർത്തനങ്ങൾ രചിച്ചു പാടിയിട്ടുണ്ട്. ഈ 22-ാം സങ്കീർത്തനം തന്നെ നിങ്ങൾ നോക്കൂ. ഉഷസിൻ പേടമാൻ എന്ന രാഗത്തിൽ, അത് എബ്രായ ഭാഷയിൽ പ്രചരിച്ചിരുന്ന ഏതോ ഒരു പാട്ടാണ്, നമുക്കറിയില്ല. ആ പാട്ടിന്റെ പാരഡിയിൽ അല്ലെങ്കിൽ അതിന്റെ അനുകരണത്തിൽ ദാവീദ് പാടിയ മറ്റൊരു പാട്ടാണ് 22-ാമത്തെ സങ്കീർത്തനം. എനിക്ക് ഒരു കാര്യം കൂടെ പറയുമ്പോൾ ആർക്കും തെറ്റിദ്ധാരണയൊന്നും തോന്നരുത്. ദാവീദ് വെറും ഒരു പാർട്ടിക്കാരൻ മാത്രമല്ലായിരുന്നു, ദാവീദ് ഒരു പ്രവാചകൻ കൂടെയായിരുന്നു. പൈസലോ ഇന്ന് നമ്മുടെ ഈ വേർപെട്ട ജനങ്ങളുടെ നടുവിൽ ഈ പ്രവചനം എന്നുള്ള വാക്ക് വളരെ പരിമിതിപ്പെടുത്തി, ഒരു പക്ഷേ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരവസ്ഥയിൽ വരെ അതായിട്ടില്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഉടനെ പലരും കഴിക്കുന്ന വരുമ്പലം പറയുന്നവർ, എ പ്രോഫറ്റ് ഈസ് മോർ എ ഫോർട്ട് ടെല്ലർ ദാൻ എ ഫോർട്ട് ടെല്ലർ. ഒരു പ്രവാചകൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അവൻ ഭാവികാല കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവൻ ദൈവത്തിന്റെ വക്താവായിട്ട് ദൈവത്തിന്റെ ഭാഗം പിടിച്ച് വാദിക്കുന്നവനായിരിക്കും. ഫോളോ ഞാൻ പറയുന്ന മനസ്സിലായിരുന്നുണ്ടോ? പൈസലോ ഇതൊരു പകൽക്കാലവും ഒക്കെ ഉള്ള ഒരു ബൈബിൾ ക്ലാസ്സായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമയത്തിന്റെ പരിമിതിയെ മനസ്സിലാക്കും. എങ്കിലും ഒരു കൊച്ചു ചോദ്യം ചോദിക്കാം. എന്നോട് സ്നേഹമുള്ളവര് പിള്ളേരോ വലിയവരോ ആരായാലും എന്റെ മറുപടി അറിയാൻ ശ്രമിക്കണം. തന്റെ ശിശുഷയുടെ കാലഘട്ടത്തിൽ ഒരൊറ്റ അത്ഭുതങ്ങൾ പോലും ഒറ്റ അത്ഭുതം പോലും ചെയ്യാത്ത ഒരു പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രവാചകനായിട്ട് വിലമതിച്ചിരിക്കുന്നു. അത് ഓരോ മിറക്കളും ചെയ്തയാളാണ്. അവിടെ പേരെന്ന് പറയാൻ ആർക്കെങ്കിലും ദേവാസന്മാരെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. വളരെ പറഞ്ഞാണ് ചില പേടിച്ചാണല്ലോ പറയും. യോഹന്നാൻ സ്നാപകൻ പ്രൈസല്ലോ, യോഹന്നാൻ അടയാളമൊന്നും ചെയ്തില്ലല്ലോ എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു. പക്ഷെ യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ എന്നാണെന്നറിയാമോ? പാപത്തിന്റെ നേരെ വിരൽ ചൂണ്ടി കർത്താവിന് വഴിയൊരുക്കി. താൻ പറയുമ്പോഴെല്ലാം ഐ ആം നോട്ട് എന്നാ പറഞ്ഞ, ഞാൻ അല്ല. വരുന്നവരെല്ലാം വന്ന് തന്നോട് ചോദിക്കും, ആർ യു സംതിങ്? നീ ആരെങ്കിലും ആണോ, എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ യോഹന്നാൻ പറയുന്നത് ഞാൻ ആരുമല്ല ഒന്നുമല്ല. വൈസലോ ഞാൻ വഴിയല്ല,
വഴി ഒരുക്കുന്നവനാണ്. അത് കഴിഞ്ഞ് തേജോമയനായ ഒരു ചെറുപ്പക്കാരന് ആൾക്കൂട്ടത്തിൽ കുടിഞ്ഞോട്ട് കയറി വന്നു. അദ്ദേഹം തന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞു, ആന്റെ പേ, ഞാൻ വഴി ഒരുക്കുന്നവനല്ല, ഞാൻ വഴിയാണെന്ന് പറഞ്ഞു. വൈദല്ലോ ഹലേലിയ ദൈവത്തിന് സോ. കർത്താവിന് വഴി ഒരുക്കുന്നതിനേക്കാൾ വലിയൊരു ശുശ്രൂഷയില്ല. ദൈവത്തിന് സ്തോത്രം. ബിലാം ഒത്തിരി പ്രവചനങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം വാളുകൊണ്ട് കൊല്ലപ്പെട്ടതായി വേദപുസ്തകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗവും ഞാൻ അവിടെ നിർത്തുകയാണ്. ദാവീദിന്റെ പ്രവചനങ്ങളിൽ ഒരു നല്ല പങ്ക് മെസ്സിയാനിക് പ്രോഫസീസാണ്, മശിഹയിക പ്രവചനങ്ങളാണ്. ഇടയ്ക്ക് ഒരു ഒരു കൊച്ചു ചോദ്യം കൂടെ ചോദിക്കുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ ഗ്രീക്ക് തത്വജ്ഞാനികളിൽ നിങ്ങൾ ചിലരുടെയൊക്കെ പേരുകൾ കേട്ടിട്ടുണ്ടല്ലോ, സോക്രേറ്റീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ കുറെ വീരന്മാർ വിജ്ഞാനികൾ ഉണ്ടായി. അതിൽ തലപ്പത് നിൽക്കുന്ന ആള് സോക്രട്ടീസാണ്. അദ്ദേഹം ആളുകളോട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മേലയിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓഡിയൻസിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നതെന്ന്. അതൊരു നല്ല മേലയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ചിലടത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് സോക്രാറ്റിക് മേലയെന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചാനുള്ള ഗുണം ഞാൻ ചോദിച്ചാൽ ഓഡിയൻസ് ഉറങ്ങാതിരിക്കുകയും ചെയ്യും. വൈസലോ അവർക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയും ചെയ്യും. വൈസലോ ഈ ചില യോഗങ്ങളിൽ വന്നിരുന്നാണ് ചേട്ടൻ ഉറങ്ങുന്നത്. വൈസലോ എന്താ അതിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. കൃപ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഞങ്ങളൊക്കെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. സോക്രട്ടീസിന്റെ മെഥഡ് പോലെ ഞാൻ ഒരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിച്ചാൽ ഭാഗം മുടിക്കുകയാണ്. പഴയനിമ പ്രവാചകന്മാരിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ എടുത്തു വെച്ച ഒരു പ്രവാചകന്റെ പേര് പറയാമോ? ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പഴയനിമ പ്രവചനങ്ങളിൽ ഒരു പ്രവാചകന്റെ പ്രവചനം ഇങ്ങോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ ജനനം, തന്റെ ശുശ്രൂഷ, അതിലെല്ലാം ഉപരിയായിട്ട് തന്റെ കാൽവരിയിലെ രോദനം, തന്റെ കഷ്ടാനുഭവത്തിന്റെ പാരമ്യം, ഇതെല്ലാം ഫോട്ടോയുടെ നെഗറ്റീവ് പോലെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പ്രവാചകന്റെ പേര് പറയാൻ ആർക്കെങ്കിലും? പ്രൈസ്തല്ലോ എസയ്യാ പ്രവാചകൻ. പ്രൈസ്തല്ലോ. ഈയിടെ ഒരു സംഭവം ഉണ്ടായി. ഈ നാട്ടില് ഞാനൊരു ഈ പട്ടത്ത് സഭക്കാരുടെ ഒരു കേന്ദ്രത്തിൽ പ്രസംഗിച്ച കൂട്ടത്തില് യേശു തമ്പുരാൻ മറിയയിൽ നിന്ന് ശരീരം എടുത്തിട്ടില്ലെന്ന്, വിശുദ്ധ മറിയയുടെ മുലപ്പാൽ കുടിച്ചല്ല യേശു വളർന്നതെന്നും ഒക്കെ അന്ന് പ്രസംഗിച്ചു. ഓഡിയൻസ് വെറുതെ വിടുവോ? എല്ലാം കഴിഞ്ഞപ്പം പെന്തക്കോസ്റ്റുകാർ വരെ എനിക്കെതിരായിട്ട് അണിഞ്ഞിരുന്നു. എവിടെയാ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അവസാനം പിന്നെ ഞാന് ബാക്കിയെടുത്ത് കാണിച്ചപ്പം ഇതിപ്പോഴാ കണ്ടെന്നാ പറയും. പൈസല്ലോ ദൈവത്തിന് സ്തോത്രം. ഇത്രയും നാളും വേറെ ദിവസം കഴിഞ്ഞിരുന്നിട്ട് ഇപ്പോഴാ കണ്ടത്. പോട്ടെ. ദാവീദും കർത്താവിന്റെ കഷ്ടാനുഭവത്തെ മുന്നമേ കണ്ടുകൊണ്ട് പ്രവചിച്ച ഒരാളാണ്. എന്നാൽ എനിക്ക് പറ്റി അബദ്ധം ഞാൻ വീണ്ടും പറയാം. ഞാൻ കൊച്ചനായിട്ട് ഇങ്ങനെ രണ്ട് സ്കൂളൊക്കെ പഠിച്ച് നടക്കുമ്പോൾ ദിവസം വായിക്കുമ്പോൾ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടിട്ടുണ്ട് എന്നിങ്ങനെ വായിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്നാണെന്നറിയോ? ഇത് ദാവീദിന്റെ വിലാപമാണ്. സംശയമില്ല. ശമൂവേലിന്റെ പ്രവാചക പുസ്തകങ്ങളിലും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും മറ്റും മറ്റും ദാവീദിന്റെ ഒത്തിരി ഒത്തിരി കഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാന്, അതുപോലെ തന്നെ എന്റെ ഇരു പാർശ്വങ്ങളിലിരിക്കുന്നവര്, എന്റെ മുമ്പിലിരിക്കുന്നവര്, നമുക്കെല്ലാം കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് കഷ്ടങ്ങൾ. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എനിക്കറിയില്ല. നമ്മളെക്കാൾ എല്ലാം കൂടുതൽ കഷ്ടം സഹിച്ച ഒരു മനുഷ്യനാണ് ദാവീദ് രാജ. എന്റെ ദൈവം, ആ മനുഷ്യന് സമാധാനത്തോടെ ഒരു ദിവസം സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. നിങ്ങൾക്ക് പരിചയം പോലെ തോന്നരുത്, അമ്മായപ്പന് ഉപയോഗിക്കുന്ന നിങ്ങൾ ആരെയും കൊല്ലാനായിട്ട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു? എന്റെ അമ്മായപ്പന് എന്നെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. വയസ്സിലോ എന്നെ ദാവീദിനെ കൊല്ലാനായിട്ട് ദാവീദിന്റെ അമ്മായപ്പൻ ആളും കൂട്ടി പുറകെ നടന്നയാളാണ്. അതുപോലെ തന്നെ സ്വന്തം മക്കള് അപ്പനെ കൊല്ലാൻ ശ്രമിച്ച ആ കൂട്ടത്തിൽ നമ്മളെ ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചതായിട്ട് ഉണ്ടോ? എനിക്കറിയില്ല. പൈസലോ തന്റെ മകനായ അബ്സാലൂം തന്നെ കൊല്ലുപോവാൻ സകല അടവുകളും പ്രയോഗിച്ചു. അതുപോലെ തന്നെ തന്റെ ഭാര്യയായിരിക്കുന്ന മീഗള് താൻ ദൈവത്തെ ആരാധിച്ച അല്പം കൂടിപ്പോയെന്നും പറഞ്ഞു കിളിവാതിലിന്റെ ഇടയിൽ കൂടെ തന്നെ നോക്കി നിന്ദിച്ചു. ഭാര്യയുടെ നിന്ദയും സഹിച്ച ഒരു മനുഷ്യനാണ്. പിന്നെന്താ ബാക്കി? അടുത്ത പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഈ പെലസ്റ്റ്യര് ദാവീദിന്റെ ഒരു ആരമ്മ ശത്രുവായി. അവന് കൊച്ചു പ്രായം മുതൽ പെലസ്റ്റ്യരെ അഭിമുഖിച്ച ഒരാളാണ്. ആ കൂട്ടത്തില് പട കഠിനമായിരിക്കുന്ന സമയത്ത് ഗോലിയാത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ഫലസ്തീനിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പൊക്കമുള്ള സൗന്ദര്യമുള്ള ശൗലുമൊക്കെ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുമ്പോഴേ ഒരൊറ്റ ഇസ്രായേൽക്കാരൻ ഗോലിയാത്തിന്റെ വെട്ടത്തിറങ്ങിരിക്കാൻ ധൈര്യമില്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഒരു 3.5 അടി നീളമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറുക്കൻ ഞങ്ങളുടെ നാടൻ ഭാഗ്യം പറഞ്ഞ ആ കുട്ടി നിക്കർ വിട്ടുകൊണ്ട് പൈസലോട് ആട് വീറ്റുന്നിടത്തുനിന്ന് വടിയൊക്കെ ആയിട്ട് അവൻ പോർക്കളത്തിൽ വന്നു. അവന്റെ കയ്യിലെ ആയുധം കണ്ടാൽ ആരും ചിരിക്കും, ആടിനെ തീറ്റുന്ന കമ്പ്. പിന്നെ വല്ല ജന്തുക്കളും ഉപദ്രവിക്കാൻ വരുന്ന അന്നെ വലിച്ചെറിയാനായിട്ട് കല്ല് പെറുക്കിയിടുന്ന ഒരു ഇടസഞ്ചി. ഇതൊക്കെ ആ പുള്ളിയുടെ ആയുധക്കോപ്പുകൾ. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇമാജിനേഷൻ ആണ്, ഒരു 7 അടിയെങ്കിലും പൊക്കം കാണും ഗോലിയാത്തിന്. അപ്പൊ തന്റെ നേരെ ഈ ചെറുക്കൻ കയറി വന്നപ്പോ ഗോലിയാത്ത് കുനിഞ്ഞ അവനെ നോക്കിയത്. സത്യം പറഞ്ഞാൽ ഗോലിയാത്ത് എന്താ വിചാരിച്ചെന്നറിയാവോ? ഞാൻ പറയാം. ഗോലിയാത്ത് വിചാരിച്ചത് എന്റെ മുമ്പിൽ ഏകദേശം ഇറങ്ങി നിൽക്കാൻ ഒരുമാതിരി യോഗ്യതയുള്ള ഒരാള് ഇവിടെ ഉണ്ട്, ശൗൽ എന്ന് പറഞ്ഞ രാജാവ്. പുള്ളിയെ കാണുന്നില്ല. പിന്നെ പോയിട്ട് ഈ ചെറുക്കനെ എന്തിനാ എന്റെ നേരെ വിട്ടത്? ഗോലിയാത്ത് വിചാരിച്ചത് എന്നോട് പൊരുതാൻ ഇവർക്കാർക്കും കഴിയില്ലെന്ന് അവർക്ക് അറിയാം, എന്നാ എന്നെ ഒന്ന് കൊഞ്ഞനം കുത്തി വിട്ടേക്കാമെന്നാണ് വിചാരിച്ചത്. ഇതാ ഗോലിയാത്ത് വിചാരിച്ചത്. ഈ ചെറുക്കന് തന്റെ മുമ്പിൽ പറഞ്ഞു വിട്ട് ഒന്ന് കളിയാക്കിയിട്ട് അത്രയെങ്കിലും സന്തോഷിക്കാമെന്നാണ് വിചാരിച്ചെന്നാണ് ഗോലിയാത്തിന്റെ കണക്കുകൂട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വീട്ടിൽ ചെന്നപ്പോഴെങ്കിലും ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. ഈ ദാവീദിനെ നോക്കിക്കൊണ്ട് എന്തും മിന്നയുടെ വാക്കുകളാണ് ഗോലിയാത്ത് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? അത് ഞാൻ നാടൻ ഭാഷയിൽ പാരഫ്രൈസ് ചെയ്താൽ ആ വാക്കുകൾ ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ആക്ച്വലി ബൈബിളിലെ വാക്യങ്ങൾ അങ്ങനെയല്ല, അത് നാടൻ ആക്കിയാൽ. എടാ ചെറുക്ക, നീ ഇനി കേറി വാ, ആകപ്പാടെ നീ ഇത്രയല്ലേ ഉള്ളൂ, നിന്നെ എന്റെ കയ്യിലിട്ടൊന്ന് തിരുമി ഒന്ന് ഊതി പറപ്പിക്കാനേ ഉള്ളൂ, നീ വരാമെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി ചെയ്തു. അതാ ദൈവങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ഫലിപ്പിച്ചു. അപ്പൊ ഗോലിയാത്ത് ഈ കൊച്ചു ദാവീദിന്റെ നേരെ കയറി വരുമ്പോഴും ഗോലിയാത്തിന്റെ പിൻബലമായിരിക്കുന്നത് തന്റെ ദേവന്മാർ. അതെല്ലാവരുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. നമ്മളെ ശത്രു അഭിമുഖിക്കുമ്പോൾ അതിന്റെ പിറകിൽ ചില ദേവന്മാരുടെ നാമങ്ങളും മറ്റും ഉയരുന്നുണ്ട്. അവരിരുന്ന് അവരുടെ ആവിയിൽ കേട്ടു നിന്നു.
ദേവന്മാരുടെ പേരെല്ലാം പറഞ്ഞു തീർക്കണമെങ്കിൽ കുറെ സമയം വേണം. അത് കഴിഞ്ഞിട്ട് എന്നെ ആകർഷിച്ച ഒരു ഭാഗം പറയാം. ദാവീദിന്റെ തേനായി, അവന്റെ ഊഴമായി. ദാവീദ് എന്ത് പറഞ്ഞെന്നറിയാമോ? നീ വലിയ പടക്കോപ്പുകളും പോരിന്റെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് എന്റെ നേരെ വരുന്നു, എന്നാ എനിക്കതൊന്നുമില്ല. എന്നാൽ ഞാൻ എങ്ങനെയാണ് നിന്റെ നേരെ വരുന്നതെന്ന് ഞാൻ നിന്നോടൊന്ന് പറയാം. എല്ലാവരും ശ്രദ്ധിക്കണേ, ഞാനെല്ലാം സിംപ്ലിഫൈ ചെയ്ത് പറയാണ്. ഞാൻ നിന്റെ നേരെ വരുന്നത് ഞാനായിട്ട് വരികയല്ല, എനിക്ക് നേരിട്ട് നിന്റെ നേരെ വരാനുള്ള കഴിവില്ല, നാളത്തവും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പേരിലല്ല നിന്റെ നേരെ വരുന്നത്. പിന്നെ ദാവീദ് പറയാത്ത ഒരു കാര്യം കൂടെ ഞാൻ ആ ലിസ്റ്റിൽ ഒന്ന് ഇട്ട് പറയാണ്, ഞാൻ ശൗൽ രാജാവിന്റെ നാമത്തിലും അല്ല നിന്റെ നേരെ വരുന്നത്. ഞാൻ നിന്റെ നേരെ വരുന്നത് നീ നിർമ്മിച്ചിട്ടുള്ള ഇസ്രായേലുടെ ദൈവമായ, സൈന്യങ്ങളുടെ ദൈവമായ, അവരെ സൈന്യം എന്ന് പറയുന്ന പട്ടാളക്കാരുടെ കാര്യമല്ല, അറിയാമോ, സ്വർഗീയ ദൂതന്മാരുടെ കാര്യമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്റെ നേരെ വരുന്നത്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ദാ ഗോലിയാത്ത് അന്തമിട്ടുപോയി. തന്നേക്കാൾ ഊറ്റനായ ഒരാളാണ് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് ഗോലിയാത്തിന് മനസ്സിലായി. സൈന്യങ്ങളുടെ യഹോവ. അത് കഴിഞ്ഞാൽ അതിലൊരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ ദൈവം ഇന്നെ എന്റെ കൈ തരുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ഇത് പറയാനായിട്ടേ ഒരു 10 മിനിറ്റ് എങ്കിലും ദാവീദ് എടുത്ത് കാണുമെന്ന് ഇത്രയും പറയാനായിട്ട്. അതുകൊണ്ട് മറ്റവൻ ശ്രദ്ധിച്ച് കേട്ടു, ആ തരത്തിന് കൊടുക്കരുത്. ദൈവമക്കളെ, ഈ സ്പിരിച്വൽ വാർഫെയർ പ്രയോഗിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ശത്രു കെട്ടിമുറുക്കി എത്തിയിരിക്കുന്ന കവചത്തിന്റെ പുറത്ത് എറിയരുത്, അവൻ മറയ്ക്കാത്ത ഭാഗത്ത് മാത്രമേ എഴുതിയാവും. നമ്മളെ ഈ പെട്ടുകൊടുക്കാർക്ക് ഒക്കെ മിക്കവാറും പറ്റുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, അയ്യോ ഹെൽമറ്റും ഒക്കെ അതുപോലെ തന്നെ ബ്രസ്റ്റ് പ്ലേറ്റും ഒക്കെ അടിച്ച് കയറ്റി വെച്ചിരിക്കുക, അവിടെയൊക്കെ തയറിയില്ല, അതിന് തിരിച്ചു പോയി. എറിയേണ്ടത് ഇവിടെ ഇവിടെ വൈകലോ. ഈ ദാവീദ് പഠിച്ച ഈ കല്ല് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ തിരി വന്നിട്ടുണ്ട്. എന്നാന്നറിയോ, ഈ ദാവീദിന്റെ ആയുധങ്ങൾക്ക് ഒരു പഴക്കവുമില്ല. തലേദേശം പഠിച്ചു വെച്ചിരുന്ന കല്ലാണെങ്കിൽ പിന്നെ അത്രയേലും പാരമ്പര്യം ഉണ്ടെന്ന് പറയാം. ഇത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പഠിക്കുക. വൈകലോ, ജയത്തിന് കുതിര വ്യക്തമാകുന്നു. ബലാധിക്യത്താൽ അത് വിടുവിക്കപ്പെടുന്നുമില്ല. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദാവീദ് അവലംബിച്ച ആ യുദ്ധതന്ത്രം ഇന്ന് ഞാൻ ഒത്തിരി പ്രസംഗിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പതിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഒത്തിരി ശത്രുക്കളുണ്ട് ഈ ലോകത്തിൽ. ആ ശത്രുക്കളുടെ നേരെ നമ്മൾ കയറി ചെല്ലുമ്പോ ദൈവത്തെ ഓർത്ത്, എന്റെ ദുബായിലെ സഹോദരങ്ങളെ, നമ്മൾ തനിച്ച് ശത്രുവിന് നേരെ കയറി ചെല്ലരുത്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്താൽ. ഞാൻ മതിൽ ചാടിക്കിടക്കും, ദൈവത്താൽ അല്ലാതെ മതിൽ ചാടരുത്. മല്ലേ കയറിയിരിക്കും, അപ്പുറത്തോട്ടും പോകരുത്, ഇപ്പുറത്തോട്ടും പോകരുത്. പക്ഷേ മതിൽ ചാടിക്കിടക്കണമെങ്കിൽ ദൈവത്താൽ നീ ചാടണം. നിന്നാൽ ഞാൻ വടക്കൂട്ടത്തിന്റെ നേരെ വാങ്ങിയല്ലും. ദൈവത്താൽ മാത്രമേ വടക്കൂട്ടത്തിന് നേരെ വാങ്ങിയല്ലാവൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരികയില്ല. ഇതൊക്കെ സാധിച്ചവനായിരുന്നെങ്കിലും ഹി വാസ് എ മാൻ ഓഫ് സോറോസ്. അനേക ദുഃഖങ്ങൾ വരും. പുരുഷനായിരുന്നു ദാവീദ്. അയച്ചല്ലോ, പൊക്കിയന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി, എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കുന്തോറും വർത്തിച്ചിടുന്നേ, സാധ്യമോ? വർക്കുന്നേ വർക്കുന്നേ വാഴ എന്ന്
ഒന്നും സാധ്യമോ യേശുവോട്
നമ്മുടെ ചിന്താവശ്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പല നിലകളിൽ ദാവീദിന് വൈകികൾ ഉണ്ടായിരുന്നു, ഏറ്റുമുട്ടലുകളും എതിർപ്പുകളും അവന്റെ ജീവിതത്തിൽ നേരെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ കൊച്ചു പ്രായത്തിൽ ഈ 23 സങ്കീർത്തനം 1 വാക്യം വായിച്ചപ്പോൾ ഞാൻ നേരായിട്ട് ചിന്തിച്ചെന്നറിയോ, ഇത് ദാവീദിന്റെ കാര്യത്തിൽ തന്നെയാണെന്ന്. ദാവീദ് അവന്റെ ദുഃഖങ്ങളെ എടുത്ത് കാണിച്ചിട്ട് അവൻ കരഞ്ഞതാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിനകത്ത് തെറ്റൊന്നും ഞാൻ ഇപ്പോഴും കാണുന്നില്ല. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? കൈവിടപ്പെടുക. ശൗല് തന്നെ നിരന്തരം ഇങ്ങനെ വേട്ടയാടി പിന്തുടരുമ്പോൾ ഒരു ദിവസം ദാവീദ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കേ ഉള്ളുവെന്ന്. അത്രയും നിരാശവാടി വല്ലവരുമുണ്ടോ ഇവിടെ? ഞാൻ ഇന്ന് പകൽക്കാലം അല്പസമയം ഏലിയാ പ്രവാചകനെ കുറിച്ച് ചിന്തിച്ചു. ഭയങ്കരനാള്, ആകാശത്തിന് തീയിറക്കിയ വാർത്തയ ഞാൻ ഓരോ ക്രൂസൈഡിലും ആകാശത്തിന് തീയിറക്കുന്ന മിഷനറിയെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞേച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ആരാണ്ട് പറഞ്ഞത്, ഒരു പെണ്ണുമ്പിള നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അവൻ നടത്തിയ ശുശ്രൂഷയുടെ വെളിച്ചത്തിലാണെങ്കിൽ അവരോട് പോയി വീട്ടിലിരിക്കാൻ പറ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ വീരം പ്രവർത്തിച്ച ആൾ ഒറ്റ ഓട്ട ഓടിയിട്ട് എത്ര കാല ഓടിയെന്ന് എനിക്കറിയില്ല, ഒരു തൂരച്ചെടിയുടെ താഴെ ചെന്ന് ആലച്ച് വീണു. വീണേച്ച് പറഞ്ഞാണല്ലയോ ചത്തേ കൊള്ളായിരുന്നു. ഒരിക്കണെങ്കിൽ ഈ സ്വഭാവപ്പെട്ട സഹോദരിമാരൊക്കെ എന്തിനാ കുറ്റം പറയും? വൈകിട്ടോ എന്തെങ്കിലും ഒരു വെള്ളമോ പ്രയാസം വരുമ്പോ ജീവനം എടുത്തേലും കൊടുത്തു. സൗരിമാരെ നിങ്ങളെ ഞാൻ ഒട്ടും കുറ്റം പറയുന്നില്ല, നിങ്ങൾ പറയുന്നതിന് മുമ്പേ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഏലിയ പ്രവാചകൻ, ഈ ലോകത്തിൽ നിരാശ പാടാത്ത ഒരു വിശുദ്ധനും ഉണ്ടായിട്ടില്ല. യോബാണെങ്കിൽ പെർഫെക്റ്റാ, തിരിച്ചതായിട്ട് 4 ഡിഗ്രികൾ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ തെളിയിക്കാൻ വരുന്ന സത്യം, അതായത് 4 ഡിഗ്രികൾ ഓണർ ഡിഗ്രി ഒന്നുമല്ല, വായുതലോട് ശരിക്ക് അർഹിക്കുന്ന ഡിഗ്രികൾ. പക്ഷേ കഷ്ടതയുടെ പാരമ്യത്തിൽ സ്നേഹിതന്മാർ പോലും തന്നെ തള്ളി പറഞ്ഞ സമയത്ത് താന് ഇങ്ങനെ പറഞ്ഞു, എനിക്കാതിരുന്നേ നല്ലതായിരുന്നു. പാപം ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിൽ ചെല്ലുകയില്ല, ആരും തെറ്റിദ്ധരിക്കല്ല എന്റെ വാക്കുകൾ കേട്ട്. അതുപോലെ തന്നെ ടേക്ക് എനി സെയിന്റ് ആൻഡ് ദാറ്റ് സെയിന്റ് ഈസ് എ സം കൈൻഡ് സിന്നർ. എന്നെങ്കിലും പാപിയായിരുന്നിട്ടില്ലാത്ത ഒരൊറ്റ വിശുദ്ധനും ഉണ്ട് ഈ ലോകത്തിലില്ല. പൈസല്ലോ, നിരാശപ്പെടാത്ത ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിൽ ചെല്ലുകയില്ല എന്ന് പറഞ്ഞാൽ നിരാശയുടെയും പാപത്തിന്റെ ഒക്കെ വഴിയിൽ കൂടിയാണ് മനുഷ്യൻ അതേ നടന്ന് നീങ്ങുന്നതെന്ന് ചുരുക്കം. അപ്പൊ ഇത് ദാവീദിന്റെ കരച്ചിലാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്ദേഹമില്ല. ഞാൻ സമാപന ചിന്തയിലേക്ക് വരികയാണ്. എന്നാ പിന്നെ ചിന്താക്കുഴപ്പം വന്ന് എപ്പോഴാന്ന് വേണേ പറയാം. പുതിയ നിയമം വായിക്കാൻ തുടങ്ങി, സുവിശേഷ ഭാഗങ്ങൾ വായിച്ചു, കർത്താവായ യേശുമിശിഹായുടെ കഷ്ടാനുഭവത്തിലേക്ക് കടന്നു. യേശുവിനെ കണ്ടുകള്ളന്മാരുടെ നടുവിൽ 3 ആനകളുടെ മേൽ ഉയർത്തി കുരിശിക്കുന്നതായ വേളയിൽ 7 മൊഴികൾ താൻ ഉച്ചരിച്ചു. അതിൽ മിക്കവാറും ആദ്യത്തെ മൊഴിയായി കേൾക്കുന്നത് ഈ വാക്യം, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ കൊച്ചിലെ അത് വായിച്ച അച്ഛൻ കഴിഞ്ഞു ഇതാ. ഇതുവരെ ഞാൻ ദാവീദിന്റെ കരച്ചിലാണെന്നും പറഞ്ഞാൽ നടന്നത്. ഇപ്പോഴത്തെ വേദോത്സവം വായിച്ചു എന്നപ്പോൾ യേശു തമ്പുരാൻ കരയിൽ ഈ വാക്യം പറഞ്ഞുകൊണ്ട് ഇതിൽ ആരുടെ കരച്ചിലായിട്ട് റിയലി ദാവീദിന്റെ കരച്ചിലാണോ യേശുവിന്റെ കരച്ചിലാണോ? പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ദൈവം എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചപ്പോൾ
പൈസല്ലോ പൈതൃക പ്രവാചകന്മാരെല്ലാം യേശുവിനെ മുൻകുറിച്ചെന്നും പ്രവചനങ്ങൾ യേശു കർത്താവിന്റെ ഒരു ഫോർട്ടേസ്റ്റ് അല്ലെങ്കിൽ അവനെ മുൻകുറിയായി അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച ഒരു മാധ്യമമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ സംശയം ഏറെക്കുറെ തീർന്നു. ഇത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പ്രവചനാത്മാവിൽ ദാവീദ് പ്രവചിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായി. പറയുന്നല്ലോ അത് ദാവീദിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളെക്കാൾ കാലങ്ങളുടെ സംഭവം വഴി വന്നു മരിക്കുവാൻ പോകുന്ന യേശു മെസ്സിയാരുടെ ആ കാൽവരി യാഗത്തോടാണ് ഇത് കൂടുതൽ പ്രസക്തിയുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്റെ വാക്കുകൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് വലിയ നിർബന്ധമുണ്ട്. ക്ഷമിക്കുക, ഈ നമ്മുടെ വിശ്വാസ പ്രമാണമാണെങ്കിലും അത് മനസ്സിലാക്കി വിശ്വസിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. എന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ ഞാൻ ഉണർവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാൻ വസ്തുവിന്റെ ഉണർവിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം നിർബന്ധമുണ്ട്, എന്തിനാ ഉണർവെന്നും എന്തിനാ ഉണർന്നതെന്നും ഉണർന്നതിന്റെ പരമായിട്ട് എന്ത് അനുഭവം ഉണ്ടായെന്നും ഒക്കെ എനിക്കൂടെ ഒന്ന് മനസ്സിലാകും. പണ്ടൊരു നടന്നാണോന്ന് അറിയില്ല, ഒരു വല്ലതും കേട്ടിട്ടുണ്ട്, ഒരാൾ ഒരു വലിയ റിവൈവൽ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് പോയതാ, എല്ലാവർക്കും പോകാൻ കഴിഞ്ഞില്ല. ഇയാൾ തിരിച്ചു ചെന്നപ്പോ വീട്ടിലുള്ള ആളുകൾ ചോദിച്ചു എങ്ങനെയിരുന്നു മീറ്റിങ്. അപ്പൊ അയാൾ നീട്ടി പറഞ്ഞു, വളരെ അനുഗ്രഹമായിരുന്നു. അപ്പൊ അതിലൊരാൾ ചോദിച്ചു, എന്തുവായിരുന്നു ദൂത്? ഒന്നും ഓർക്കുന്നില്ല, അത്രയ്ക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ നേരെ തിരിച്ച എനിക്കുണർവുണ്ടാകണമെങ്കിൽ ഒരു മെസ്സേജ് എന്റെ അകത്ത് കയറും. അത് ചുമ്മാ ശബ്ദം കേട്ട് മാത്രം ഞാൻ ഉണരുകയില്ല. പൈസലോ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം, അത് ദൈവത്തിൻ്റെതും ആയിരിക്കണം. അതുകൊണ്ട് പിന്നെ ഉണരുന്നതിന് പ്രയാസമൊന്നും വരും. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കരച്ചില് ദാവീദ് മുന്നമേ ഏറ്റെടുത്ത് കരഞ്ഞതാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി എന്റെ സംശയത്തിന്റെ 75% തീർന്നു. പക്ഷെ ബാക്കി 25% പിന്നെ കിടക്കുന്നു. അതെന്താന്ന് പറയാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്നല്ലേ കർത്താവായ യേശുവിശിഹ കരഞ്ഞത്? അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, പിതാവ് തന്റെ പുത്രനെ കൈവിട്ട നാം കാലുവരെ കരയുന്നു, അത് ശരിയാണോ? വായിക്കുന്ന വാക്യമെല്ലാം അതിനെതിരാ. കാരണം യെശയ്യാ പ്രവചനത്തിൽ തന്നെ വേറൊരു ഭാഗം വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതായത് പിതാവായ ദൈവം തന്റെ ഹിതം നിവർത്തിക്കാനായിട്ട് ഭൂമിയിലേക്ക് പോകുന്ന തന്റെ പുത്രനായ യേശുവിനെ കുറിച്ച് പ്രാവചനീയമായിട്ട് യെശയ്യാ പ്രവാചകൻ എന്ന നാവിൽ കൂടെ പറയുന്ന ഒരു വാക്യം ഇതാണ്: ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാരിക്കുന്ന എന്റെ ദൃതൻ. പിതാവായ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറയുകയാണ്, എന്റെ ഉള്ളം അവനിൽ പ്രസാദിക്കുന്നു, ആ കാരണത്താൽ ഞാൻ അവനെ താങ്ങുമെന്ന്. ഐ അപ്ഹോൾഡ് ഹിം, ഞാൻ അവനെ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുമെന്ന്. അത് പിതാവ് പുത്രനെ കൊണ്ട് പറയുന്ന പ്രവചനമാണ്. താനെ യോഗാമതി സ്നാനം ഏൽക്കുമ്പോ ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കി. പിതാവ് ആ സ്നാന കണ്ടത്തിന് മുകളിൽ വെളിപ്പെട്ടിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളെ ബുദ്ധിയുള്ളവരൊക്കെ ഒന്ന് ചിന്തിച്ചെന്ന് പറഞ്ഞു, പിതാവിന് ഈ പുത്രനിൽ പ്രിയമുണ്ട്, അവനെ താങ്ങുന്നെന്നും പറയുന്നുണ്ട്, ഈ പുത്രനിൽ പ്രസാദിക്കുന്നെന്നും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ കൈവിടുന്നത്? ഇതല്ലോ ഇതല്ലോ പിന്നെ ഒരിക്കല് താപോർമലയില് നമ്മുടെ കർത്താവും നല്ലൂന്ന് ശിഷ്യന്മാരും ഇവിടെ ഇരിക്കുമ്പോഴും ഏലിയാവും മോശയും ആത്മലോകത്തിൽ നിന്ന് വന്നപ്പോഴും ഇതേ യേശു തന്നെ ആവർത്തിക്കുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി എന്നൊരു ശബ്ദവും അവിടെ കേട്ടു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ അതിന്റെ ചുരുക്കം ഞാൻ പറയാം, പിതാവിന് തന്റെ പുത്രനായ യേശുവിൽ നൂറ് ശതമാനവും പ്രിയമുണ്ട്. ആ കാരണത്താൽ പിതാവ് ഒരിക്കലും തന്റെ പുത്രനെ കൈവിടുകയില്ല. ഇതാ ഞാൻ താഴ്ന്നുന്ന എന്റെ ദാസൻ എന്ന ശയ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ട് കാൽവറി മലയിൽ വരുമ്പോൾ വിട്ടുകളയുമെന്നോ? ഒരിക്കലും ചെയ്യുകയില്ല. അപ്പൊ സംശയം കുറെ കൂടെ ബാക്കി നിൽക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ചിന്തിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ സത്യം പറഞ്ഞാല് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുമ്പോ ഈ പണ്ഡിതന്മാരുടെ വശങ്ങൾ മാത്രം വായിക്കാതെ ഞാനും ദൈവസന്നിധിയിൽ എന്റെ ഹൃദയം ഒന്ന് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമേ ഇതെനിക്കൊന്ന് ക്ലിയറാക്കി തരണേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്ന ഒരു സത്യമാണ് ഈ കമ്മീഷന്റെ പ്രഥമ രാത്രിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് എനിക്ക് വ്യക്തമാക്കി തന്നു, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് ലോകത്ത് ഒരു സാധാരണ മനുഷ്യൻ മരിക്കുന്ന പോലെയുള്ള മരണമല്ല. അതോ നിങ്ങൾ ഞാനും പത്രം എടുത്തൊന്ന് വായിച്ചു നോക്കി. പത്രത്തിന്റെ ഒരു നല്ല ഭാഗത്ത് ചരമ വാർത്തകളും കൈസലോ നിങ്ങൾ ക്ഷണിക്കണം കേട്ടോ. ഈ ചില ആളുകൾ ഈ പത്രങ്ങൾ വന്ന ഉടനെ ഈ ചരമ വാർത്ത അടയ്ക്കുന്നത്, എന്റെ വീട്ടിൽ എന്റെ വൈഫും അങ്ങനെയാണ് വായിക്കുന്നത്. പുള്ളിക്കാരിക്ക് എപ്പോഴും ചരമ വാർത്ത എടുത്തു. ഞാൻ ചോദിച്ചു ആ ഭാഗത്തോടെ എന്നാ ഇത്ര താല്പര്യം കൂടുതൽ? പുള്ളിക്കാരി തീയോളജി ഒന്നും അറിയത്തില്ല പാവം. ഒരു ദിവസം എന്നോട് പറഞ്ഞേക്കണോ, അതാ എല്ലാവരുടെയും അവസാനം. അപ്പൊ ഈ പത്രത്തിൽ കാര്യമായ ഭാഗം ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. കാരണം അതിന് സകല മനുഷ്യന്റെ വഴി, എല്ലാ മനുഷ്യരും കൂടെ പോകുന്ന ഒരു വഴിയുണ്ടെങ്കിൽ അത് ഈ വഴിയാണ്. ഞാൻ സകല ഭൂവാസികളുടെ വഴിയായി പോകുന്നെന്നാണ് ഒരു വിശുദ്ധം പറഞ്ഞു. വൈകലോ എന്നാ ചില ആളുകളുണ്ടല്ലോ അവര് ഈ ഭാഗം നോക്കുകയില്ല. കമ്പോള നിലവാരം അത് ചിലർ ഇങ്ങനെ കുഞ്ഞു നോക്കുന്നതാണ്, നോക്കിയിട്ട് നിരാശയുടെ വാക്കുകളും പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. വേറെ ചിലര് രാഷ്ട്രീയം, പിണറായി ആണോ അച്യുതാനന്ദനാണോ ആരാ കയറി നിൽക്കുന്ന പി ബി എന്ന് പറയുന്നു പൈസലോ. അവിടെയൊന്നും ഒരു പ്രത്യാശയുടെ വഴിയും കാണുന്നില്ല പൈസലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഓൾഡ് ഏജിനെ തല്ല. അനേകം ആളുകൾ വൃദ്ധരായി മരിക്കുന്നു, യേശു വൃദ്ധനായി മരിച്ചില്ല. പലരും ആത്മഹത്യ ചെയ്യുന്ന സൂയിസൈഡ്, യേശു ആത്മഹത്യ ചെയ്തില്ല. ആക്സിഡന്റ് ആയിട്ട് പലരും മരിക്കുന്നു, യേശുവിന്റെ മരണം അപകട മരണമല്ലായിരുന്നു. അതിലോ നമ്മൾ അറിയുന്ന പരമാവധി മരണങ്ങളിൽ ഒരു മരണമല്ല യേശുവിന്റെ മരണം. യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ യേശുവിന്റെ മരണം മനസ്സിലാക്കുന്നുള്ളൂ. ഇതുവരെ അത് വേണ്ട പോലെ അറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേഗം പറയാം. യേശുവിന്റെ മരണത്തിന് ഉള്ള പേര് പറയാൻ പോവുകയാണ്, കേട്ടിട്ടില്ലാത്തവരുണ്ട് മനസ്സിൽ കുറിച്ചോണം. പ്രതിമരണം, വൈക്കേറിയസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കേണ്ടതിന് പകരം മറ്റൊരു മനുഷ്യൻ മനസ്സോടെ വന്ന് ആ മരണം തന്റെ മേൽ വഹിച്ചിട്ട് മറ്റേ പാർട്ടിയെ മോചിപ്പിക്കുന്ന തത്വമാണ് പ്രതിമരണം. ഐത്തല്ലോ ഈ പ്രതിമരണത്തിന്റെ ആശയം തുടങ്ങിയത് യാഗങ്ങളിൽ കൂടെയാണ്. പക്ഷെ യാഗങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, എന്നാണെന്നറിയാവോ? യാഗത്തിൽ ഉപയോഗിക്കുന്ന ജന്തുക്കള് കുറുപ്രാവോ ചങ്ങാലിയോ ആടോ മാടോ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അതിനെ കൊണ്ടുവന്ന് മനുഷ്യന് വേണ്ടിയാണെന്നും പറഞ്ഞ് അതിനെ യാഗം കഴിക്കുക. പക്ഷെ അതിന് സംസാരിക്കാൻ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞതിനെ മനുഷ്യന് വേണ്ടി വഹിക്കാൻ എനിക്ക് വന്നതല്ല. അത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ ഇട്ടുകൊണ്ട് കൊല്ലിയൊക്കെ ചെയ്യുന്നത്. അതിനെ ഊമജന്തുക്കളുടെ ബലി എന്ന് പറയുന്നത്, ഊമജന്തുക്കളുടെ ബലി. തന്നെയല്ല, മനുഷ്യന് പകരം ഒരിക്കലും കൊല്ലപ്പെടുവാനുള്ള യോഗ്യതയും ഈ ജീവികൾക്കില്ല. കാരണം ഈ ജീവിയെല്ലാം സബ്ഹ്യൂമനാണ്, മനുഷ്യൻ താഴെയുള്ളതാണ്, മനുഷ്യത്വത്തോളം വിലയില്ല. ഒരു കോടതിയില് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു കോടതിയിൽ ഒരു വീട്ടുകാരനെ തൂക്കിലിടാനായിട്ട് ജഡ്ജി വിധിച്ചു, എന്നിട്ട് ജഡ്ജിയോട് പറഞ്ഞു അയാൾക്ക് പകരം അയാളെ കന്നുകാലിയെ തൂക്കിയാലും മതി. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഒരു വ്യക്തിക്ക് പകരം ഒരു ജന്തുവിനെയോ അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ ഒരു കോടതി ഒരു ശിശുവിനെ തൂക്കാൻ തിരിച്ചതായിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. ലോക ചരിത്രത്തിൽ ഒരു ജഡ്ജി ഒരു മന്ദബുദ്ധിയെ അതെ തൂക്കാൻ തിരിച്ചതായിട്ട് കേട്ടിട്ടില്ല. അതൊക്കെ പിന്നെ നമുക്കൊരിക്കൽ പറയാം അതിന്റെ വിവരങ്ങൾ. പൈസലോ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് സ്വയം സമ്മതിച്ചുകൊണ്ടുള്ള ഒരു മരണമാണ്. ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെയുണ്ട്, നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചോണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അതായത് മനുഷ്യരക്ഷയ്ക്ക് ബലികളും ഹോമബലികളും പര്യാപ്തമല്ല എന്ന് ദൈവത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ മനുഷ്യന്റെ രക്ഷ അസന്നിഗ്ധമായി അപകടമായി തീർന്നപ്പോൾ മനുഷ്യന് വേണ്ടി ആരും മുന്നോട്ട് വരാനില്ലാതെ വന്നപ്പോൾ അപ്പൊ സ്വർഗത്തിന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞു വന്ന ആ ദേവാട്ടിൻകുട്ടിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റാരും അവരുടെ മേൽ ചുമത്തിയതല്ല, അവൻ തന്നെത്താൻ ഈ ചുമട് ഏറ്റെടുത്തതാ. ഇനി ഞാന് കമ്പിവാക്യങ്ങൾ പോലെ പറഞ്ഞ് ഈ ചിന്ത ഇവിടെ നിർത്തട്ടെ. അങ്ങനെയാണെങ്കിൽ കാൽവരി കുരിശിന്റെ മുകളിൽ നമ്മൾ കേട്ടതായ രോദനം ദാവീദിന്റെ കാര്യത്തിലല്ല, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ പോലും അല്ലെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് കർത്താവിന്റെ കാര്യത്തിലല്ല. പ്രൈസല്ലോ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോ ഒരു രണ്ട് പദങ്ങൾ കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാം പോകണം. ഒന്ന്, അതിലൊന്ന് വൈക്കേറിയസ്, അതായത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് കർത്താവ് ഏറ്റെടുത്തത്. ഇതിനകത്ത് നമ്മുടെ അകത്തൊന്ന് കയറിയിരുന്നേ നല്ലത്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യാനാണ് യേശു വന്നത്. അതാണ് കാൽവരിയിലെ തന്റെ മരണം. പിന്നെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് പ്രേരണ വരുന്ന ആരും പണങ്ങില്ല കേട്ടോ. പഴയ നിയമത്തിൽ 39 ദിവസങ്ങൾ ഉണ്ടെന്നുള്ള വിവരം അറിയാമല്ലോ കൊച്ചു പിള്ളേർക്കൊക്കെ, എല്ലാവർക്കും അറിയാമല്ലോ. മലാഖി പ്രവചനമാണ് ലാസ്റ്റ് പഴയ നിയമത്തിലെ ഒടുവിലത്തെ പ്രവചന പുസ്തകം. ആ പുസ്തകം അവസാനിക്കുമ്പോ, അതായത് പഴയ നിയമം തീരുമ്പോ, മലയാളം ബൈബിളിൽ ഏറ്റവും ഒടുവിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണം. നിങ്ങളുടെ ഓർമ്മശക്തി ഒന്ന് പരീക്ഷിക്കട്ടെ. അല്ല എന്റെ ചോദ്യം അതല്ല. ആ അതാണ് ഞാൻ കറക്റ്റ് ചെയ്യല്ല. ഈ ഇംഗ്ലീഷ് ബൈബിളിലെ അല്ല ഞാൻ ചോദിച്ചത്, അദ്ദേഹം ബോധപൂർവ്വം എടുത്ത് പറഞ്ഞു. മലയാളം ബൈബിളിൽ അത് വായിക്കുമ്പോ ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കുന്ന പദം വേദ നിരപ്പിക്കും. നിങ്ങളെ ഗ്രാമറ് പഠിപ്പിക്കാൻ ഞാൻ വന്നാരും വിചാരിക്കരുത്. നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യം സംഭവിച്ചെന്നോ സംഭവിച്ചില്ലെന്നോ. ഞാന് ഇവിടുന്ന് രാജ്യക്ക് പോവും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പോയെന്നോ പോയില്ലെന്നോ? പോയില്ല. പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോകാനിരിക്കുന്നേ ഉള്ളെന്നാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതല് പാപമോചനത്തിലുള്ള വിദ്യ മനുഷ്യൻ പ്രയോഗിച്ച് കൈ കൊഴഞ്ഞ ചൊടി പറയാണ് നിവർത്തിക്കുമെന്ന്. ഇതല്ലോ അതോ നിവർത്തിക്കുമെന്ന് പറഞ്ഞ ആരാന്നറിയാമോ? തമ്പുരാനർത്താവാ പറഞ്ഞത്. ഞാൻ വന്ന് ഭൂമിയെ സംഹാര സമരം കൊണ്ട് നശിപ്പിക്കാതിരിപ്പാൻ ഞാന് ഏലിയാവിനെ അയക്കും എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ സ്പിരിറ്റ് ഉള്ളവനെ യോഹന്നാനിക്കോൾ ഞാൻ അയക്കുമെന്നാ പറഞ്ഞത്. അതിന്റെ വെളിച്ചത്തിൽ നിരപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് കാൽവരിയിൽ സംഭവിക്കാൻ പോകുന്ന ശുശ്രൂഷയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. നിരപ്പിക്കും, പഴയ നിയമം തീരുമ്പോഴും പറയുവാനുള്ളത് നിരപ്പിക്കുമെന്നാണ്. കാര്യങ്ങൾക്ക് സാധ്യതയുണ്ടായില്ല എന്നാ ക്രൂശിലേഴ് മൊഴികൾ യേശു ഉച്ചരിച്ചും മരിക്കുമ്പോൾ ഒടിയിൽ മുഴങ്ങിയത് നിരപ്പിച്ചു, നിവർത്തിയായി, പൂർത്തിയായി, ഫുൾഫിൽഡ്. അതാണ് പുതിയ നിയമത്തിൽ വായിക്കുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധ്യമാക്കുവാൻ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തമായിച്ചു. യേശു കർത്താവ് തന്റെ ശക്തിയാൽ ദൈവശക്തിയാൽ ചെയ്ത കാര്യം നമ്മൾ ആരും ചെയ്യാൻ കിടന്ന് ബെറ്റപ്പെടരുത് കേട്ടോ. പൈസല്ലോ, ഞാൻ ഓർത്തഡോക്സ് തിയോളജിയും പഠിച്ച മനുഷ്യനാണ്. ഞാൻ പത്രക്കാരോടൊക്കെ മൈക്കിൽ കൂടെ സ്നേഹ ഭാഷയിൽ വെല്ലുവിളിച്ച് കോട്ടയിൽ ഏരിയയിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന്, സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. പ്രൈസലോ, യേശു പൂർത്തീകരിച്ച എന്റെ കൂടെ നിന്റെ വ്യക്തികെട്ടുമായിട്ടൊന്നും നീ ഇറങ്ങരുത്. പ്രൈസലോ, യേശു നിരപ്പിച്ചു, യേശു നിരപ്പിച്ചു. എന്നാൽ പിന്നെ നമുക്ക് യേശുവിനെ പകർത്താൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അതെന്താന്ന് ഞാൻ പറയാം. അവനെ സമ്പാദിച്ചതിൽ നിന്ന് നമ്മൾ പോയി സ്വന്തമാക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ ഒരു ഒരു കിണറിനൊക്കെ ഒരു സ്ഥാനമൊക്കെ കണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു വലിയ കിണർ കുത്തി ഒത്തിരി ആഴത്തിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടി, നിങ്ങൾ ആ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉടനെ നിങ്ങൾ ആ കഷ്ടം